Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ.
ലോകത്ത് പ്രത്യാശയും ആത്മവിശ്വാസവും പങ്കുവയ്ക്കാം. 2017 ആണ്ടിലെ ലോക മാധ്യമ ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് നൽകുന്ന ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്.
തത്സമയം അതിവേഗത്തിലും വ്യാപകമായും വാർത്തകൾ ആശയവിനിമയം ചെയ്യുന്നതും എത്തിച്ചു തരുന്നതും ആധുനിക മാധ്യമങ്ങളാണല്ലോ. ഇന്നിൻ്റെ ആധുനിക സാങ്കേതിക പുരോഗതിക്കാണ് അതിന് നാം പ്രത്യേകം നന്ദി പറയേണ്ടത്. ശരിയും തെറ്റും നന്മയും തിന്മയും സത്യവും അസത്യവും ഇടകലർന്നതാണ് വാർത്തകളെന്ന് പറയേണ്ടതില്ല. ഒരു ധാന്യം പൊടിക്കുന്ന തിരികല്ലിനോടാണ്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സമൂഹം ആശയങ്ങൾ നിരന്തരമായി മഥിക്കുന്ന മനുഷ്യ മനസ്സിനെ ഉപമിച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. തിരികല്ലിൽ എന്ത് പൊടിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥനാണല്ലോ. അത് നല്ല ഗോതമ്പാകാം, അല്ലെങ്കിൽ നെല്ലോ പുല്ലോ പതിരോ പാഴ്പുല്ലോ ആവാം. മനുഷ്യ മനസ്സ് എപ്പോഴും പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്ത് സംസ്കരിച്ചെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മനസ്സിൻ്റെ ഉടമയാണ്, ആ വ്യക്തിയാണ്. നിങ്ങളും ഞാനുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്.
സാങ്കേതികമായോ വ്യക്തിപരമായോ വിവരശേഖരത്തിൻ്റെ ധാരാളിത്തം അനുവാചകർക്ക് അരച്ചു പൊടിച്ചു നൽകാൻ ആശയവിനിമയത്തിലൂടെ ദിനം പ്രതി അധ്വാനിക്കുന്നവരെയാണ് ഈ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യാൻ പാപ്പ ഫ്രാൻസിസ് ആഗ്രഹിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടെയും സത്യസന്ധമായും ചുറ്റുമുള്ള ലോകത്തെ കാണാൻ എല്ലാവരെയും മാധ്യമപ്രവർത്തകർ സഹായിക്കണം. ആശയവിനിമയത്തിന്റെ ക്രിയാത്മകമായ പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരുടെയും പരസ്പര ബന്ധങ്ങളിൽ കൂട്ടായ്മയുടെ സംസ്കാരം വളർത്താൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം.
യുദ്ധവും ഭീകരതയും അക്രമങ്ങളും വളരുന്ന ആശങ്കയുടെ ഒടുങ്ങാവലയത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന്. ഒപ്പം എല്ലാത്തരം മാനുഷിക പ്രശ്നങ്ങളെയും തകർച്ചകളെയും കുറിച്ചുള്ള വളരെ മോശമായ വാർത്തകളിൽ നിന്നും നിരന്തരമായി തലവെക്കുന്ന ഭീതിതമായൊരു സർപ്പിളവലയവും നമ്മെ ചുറ്റി വരിയുകയാണ്. ഇനി ഈ പ്രതിസന്ധികളെ ചുറ്റിപ്പറ്റി മാനുഷിക യാതനകൾ പിന്നെയും വളർത്തും വിധത്തിൽ, അല്ലെങ്കിൽ തിന്മയുടെ പ്രലോഭനങ്ങളെക്കുറിച്ച് ഒട്ടും ഭീതിയില്ലാത്തതും അന്ധവും ബാലിശവുമായ ഒരു ശുഭാപ്തി വിശ്വാസം സമൂഹത്തിൽ മാധ്യമങ്ങൾ, ഇന്നത്തെ മാധ്യമങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തെറ്റായ ആശയവിനിമയം വളരെ സാധാരണമായി നടത്തുകയും വാർത്തകൾ നിഷേധാത്മകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമായിട്ടുണ്ട്. ഇവയെ ഇല്ലാതാക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. നമ്മിൽ വളർന്നുവരുന്ന അസംതൃപ്തിയെയും തിന്മയ്ക്ക് കീഴ്പ്പെടുന്ന നിസ്സംഗതയുടെ മനോഭാവത്തെയും ഭീതിയെയും, അല്ലെങ്കിൽ തിന്മയ്ക്ക് അറുതിയില്ലെന്ന മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്താഗതിയെയും മറികടക്കാൻ നാം ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.
മാധ്യമ വ്യവസായത്തിൽ സുവിശേഷം അസ്ഥാനത്താണെന്നും, അല്ലെങ്കിൽ ഈ മേഖലയിൽ അതിന് സ്വീകാര്യതയില്ലെന്നുമുള്ള ഒരു ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യയാതനകളും തിന്മയുടെ രഹസ്യങ്ങളും വിനോദ പരിപാടികളായി വിന്യസിപ്പിച്ചെടുക്കാനും ലാഘവ ബുദ്ധിയോടെ അവ ആശയവിനിമയം ചെയ്യാനുമുള്ള ശ്രമമാണ് മാധ്യമലോകത്ത് പൊതുവെ നടക്കുന്നത്. അങ്ങനെ മനുഷ്യ മനസാക്ഷി മന്ദീഭവിക്കപ്പെടുകയാണെങ്കിൽ നിഷേധാത്മകമായ ഒരു ജീവിതഗതിയിലേക്ക് മനുഷ്യർ പൊതുവെ വഴുതി വീഴാനുള്ള സാധ്യതയാണ് മാധ്യമങ്ങളിലൂടെ ശക്തിപ്പെട്ടുവരുന്നത്. തിന്മയെ ബിംബവൽക്കരിക്കാതെ പരിപാടികളുടെയും വാർത്തകളുടെയും സ്വീകർത്താക്കളോട് വാസ്തവികവും ഉത്തരവാദിത്വപരവുമായ സമീപനമാണ് മാധ്യമങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ തുറവും സത്യസന്ധതയുമുള്ള ഒരു ആശയവിനിമയ ശൈലിയെയും മാധ്യമപ്രവർത്തനത്തെയുമാണ് നാം പിന്തുണയ്ക്കേണ്ടത്. അതിനായി നാം ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ മൗലികമായ സുവിശേഷവും നന്മയുള്ള വാർത്തകളും അറിവും എല്ലാ വിധേനയും ഇക്കാലഘട്ടത്തിൽ ആശയവിനിമയം ചെയ്യണമെന്നാണ് പാപ്പ ഫ്രാൻസിസ് അഭ്യർത്ഥിക്കുന്നത്.
ഇന്ന് മനുഷ്യജീവിതം സംഭവ വികാസങ്ങളുടെ ഒരു നീണ്ട പരമ്പരയും ചരിത്രവുമായി മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ വസ്തുതകളും സംഭവങ്ങളും വ്യാഖ്യാനിക്കാൻ വശീകരണശേഷിയുള്ളതും അതുപോലെ വക്രീകരണശേഷിയുള്ളതുമായ ഒരു ലെൻസിൻ്റെ, പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കാചത്തിൻ്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കപ്പെടുന്ന ചരിത്രമായി ഇന്നത് ഇന്ന് മനുഷ്യജീവിതം മാറിയിട്ടുണ്ട്. ഇതുമൂലം അതിലോ അതിൽ തന്നെയോ യാഥാർത്ഥ്യത്തിന് വ്യക്തതയും അർത്ഥവും ഇല്ലാതായിത്തീരുന്നുണ്ട്. കാരണം നാം ഉപയോഗിക്കുന്ന ലെൻസിനെയും അതിൻ്റെ കാഴ്ചപ്പാടിനെയും ആശ്രയിച്ച് മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരിലെത്തുന്ന വസ്തുതകളും വാർത്തകളും മാറിമറിയുകയാണ്. അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് ഈ ലെൻസ് മാറുമ്പോൾ യാഥാർത്ഥ്യം വ്യത്യസ്ത രൂപഭാവങ്ങൾ അണിയുകയാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ആവിഷ്കൃത യാഥാർത്ഥ്യമായി മാറുന്നു, അല്ലെങ്കിൽ പിന്നെയും അവ വളച്ചൊടിക്കപ്പെടുന്നുമുണ്ട്. അതിനാൽ ശരിയായ ലെൻസിലൂടെയും സത്യസന്ധമായ കാഴ്ചപ്പാടിലൂടെയും എങ്ങനെ യാഥാർത്ഥ്യത്തെ വായിച്ചെടുക്കാം, എങ്ങനെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാമെന്ന് നാം തുറന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പാപ്പ ഫ്രാൻസിസ് ഈ സന്ദേശത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്.
ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യത്തെ വീക്ഷിക്കേണ്ട ലെൻസ് അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാട് സുവിശേഷമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന വാക്കുകളോടെയാണ് വിശുദ്ധ മാർക്കോസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാകുന്ന സുവിശേഷം ആരംഭിക്കുന്നത്. നാം അത് വായിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം ശീർഷകവുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, അത് ക്രിസ്തു തന്നെയാണെന്ന് മനസ്സിലാകും. കാരണം ക്രിസ്തുവിന്റെ ചരിത്രം അവിടെ സത്യസന്ധമായി ചുരുളഴിയുകയാണ്.
സുവിശേഷം ക്രിസ്തുവാണ്, സുവിശേഷം ക്രിസ്തു തന്നെയാണ്. അവിടുത്തെ ജീവിതം നിരീക്ഷിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പെസഹാരഹസ്യങ്ങളിലേക്കും അവിടുത്തെ പീഡകളിലേക്കും എത്തി നോക്കുമ്പോൾ, ആ ജീവിതം സുവിശേഷമായിരുന്നോ? സുവിശേഷമല്ലെന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവിത വ്യഥകൾക്ക് മാനുഷികമായ കാഴ്ചപ്പാടിന് അതീതമായൊരു രക്ഷാകര മൂല്യമുണ്ടെന്നോർക്കണം. മനുഷ്യകുലത്തോടും ദൈവപിതാവിനോടും അവിടുത്തേക്കുള്ള സമഗ്രമായ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നവ. മനുഷ്യൻ്റെ സകല ജീവിതാവസ്ഥകളോടും ദൈവത്തിനുള്ള സഹാനുഭാവം സമഗ്രമായി പ്രകടമാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലാണ്, അവിടുത്തെ പെസഹാരഹസ്യങ്ങളിലാണ്. അവിടുന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓർക്കുവിൻ മക്കളെപ്പോലെ നമ്മെ സദാ കാത്തുപാലിക്കുന്നൊരു പിതാവു നമുക്കുണ്ട്, ഒരു പിതാവു നമുക്കുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട നിങ്ങൾ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
തന്റെ ജനത്തിന്റെ ചരിത്രത്തിൽ മുഴുകിയിരിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസ വാക്കുകളാണിവ. എല്ലാ ബലഹീനതകളും മരണം പോലും ക്രിസ്തുവിൽ ഉൾച്ചേർക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന പിതാവിന്റെ വാഗ്ദാനം. തിന്മയുടെ യാതനയും ഇരുട്ടും എന്തിനു മരണം പോലും ക്രിസ്തുവിൽ ജീവന്റെയും പ്രകാശത്തിന്റെയും സന്ധിപ്പാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ ദിശാസന്ധികളിൽ പരാജയത്തിന്റെ കയ്പേറുമ്പോൾ ക്രിസ്തുവിൽ ജനിക്കുന്ന പ്രത്യാശയാണ് സകലർക്കും ദൈവിക സാന്നിധ്യത്തിന്റെയും സാമീപ്യത്തിന്റെയും അനുഭവമായി മാറുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നതിനാൽ ഒരിക്കലും പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. മാത്രമല്ല, നിലത്തുവീണ വിത്തിൽ നിന്നും പൊട്ടിത്തളിർക്കുന്ന മുള പോലെ ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മിൽ പുതുജീവനായി തളിർക്കുന്നു. ലോകചരിത്രത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഓരോ ദുരന്തങ്ങളും നമ്മിൽ പരസ്പര സ്നേഹവും സഹാനുഭാവവും വളർത്തുകയും എല്ലാം നവമായി തുടങ്ങാൻ കരുത്തും കഴിവും ഉള്ളവരാക്കുന്നിടത്തോളവും മനുഷ്യചരിത്രം ഈ പ്രത്യാശയുടെ സുവിശേഷത്തിന് പശ്ചാത്തലമാകും.
സകല ജനങ്ങൾക്കും, പിന്നെ പ്രത്യേകിച്ച് തന്റെ ശിഷ്യന്മാർക്കും സുവിശേഷ മനോഭാവം നൽകാനും ദൈവരാജ്യത്തിന്റെ ആത്മവിശ്വാസവും വീക്ഷണകോണവും അവർക്ക് നൽകാനും വേണ്ടിയാണ് ക്രിസ്തു അവരെ ഉപമകളിലൂടെ പഠിപ്പിച്ചത്. മനസ്സിനുള്ളിലെ ജീവദായകമായ ഓജസ് പൊട്ടിപ്പുറപ്പെടാനും അത് തളിർക്കാനും വേണ്ടി ഭൂമിയിൽ വീണ് സ്വയം അലിഞ്ഞലിഞ്ഞു തീരുന്ന ഒരു വിത്തിനോടല്ലേ അവിടുന്ന് ദൈവരാജ്യത്തെ ഉപമിച്ചത്? അങ്ങനെ മനുഷ്യജീവിതങ്ങൾ സ്വയം ജീർണിച്ച് ഇല്ലാതായി അപരന് സഹോദരന് സമൃദ്ധമായ ജീവൻ നൽകുന്ന സ്നേഹജീവിതം ആശ്ലേഷിക്കണമെന്നും ഒരു സ്നേഹജീവിതം കാഴ്ചവയ്ക്കണമെന്നുമാണ് ക്രിസ്തു ആഗ്രഹിച്ചതും അവിടുന്ന് പഠിപ്പിച്ചതും. അങ്ങനെ തുലോം നിസ്സാരമെന്നും നിശബ്ദമെന്നും തോന്നാവുന്ന ഈ ഉപമകളും ഉപമാനങ്ങളും ക്രിസ്തു ഉപയോഗിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തിയോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഓർക്കണം, മറിച്ച് കേൾവിക്കാർക്ക് സന്ദേശം സ്വതന്ത്രമായി സ്വീകരിക്കാനും സ്വാംശീകരിക്കാനുമുള്ള വളരെ കരുണാർദ്രവും വിനയാന്വിതവുമായ ഉപാധികളായിട്ട് അവ മാറിയിട്ടുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യത്തിൻ്റെയും മഹത്തരമായ അന്തസ്സും പ്രത്യക്ഷത്തിൽ വിരോധാഭാസമായി തോന്നിയേക്കാവുന്ന ക്രിസ്തുവിലുള്ള നവജീവനും ആശയങ്ങളുടെ തലത്തിൽ എന്നതിനേക്കാൾ ബിംബങ്ങളുടെ തലത്തിൽ അല്ലെങ്കിൽ മാധ്യമതലത്തിൽ ആശയവിനിമയം ചെയ്യപ്പെടാനും പ്രചരിപ്പിക്കാനുമുള്ള ഏറ്റവും ക്രിയാത്മകവും ഫലവത്തുമായ രീതികളാണ് ഉപമകൾ, ക്രിസ്തുവിന്റെ ഉപമകൾ.
വിത്തിന്റെ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കാം, കുരിശുകളും ക്ലേശങ്ങളും ഒരിക്കലും മനുഷ്യന് ജീവിതത്തിൽ തടസ്സമാകുന്നില്ല. അവ പുതുജീവൻ പകരുന്ന ദൈവിക രക്ഷാമാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഉപമയിലെ ബലഹീനതകൾ മാനുഷിക ശക്തിയെ വെല്ലുന്ന കരുത്തുകളായി മാറുന്നു. അതുപോലെ പുറമേ കാണുന്ന വിത്തിന്റെ ജീർണതയുടെയും അലിഞ്ഞുതീരലിന്റെയും പരാജയം അത് തളിർക്കുന്നതിലൂടെ സകലത്തിന്റെയും സ്നേഹത്തിലുള്ള പൂർത്തീകരണവും വിജയവുമായി രൂപാന്തരപ്പെടുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ പക്വമാർജിക്കുന്നതും രൂഢമൂലമാകുന്നതും ഇപ്രകാരമാണ്. ഒരാൾ ഭൂമിയിൽ വിത്തു വിതച്ചിട്ട് രാവും പകലും ഉറങ്ങിയുമുണർന്നും കാത്തിരിക്കുന്നു. എന്നാൽ കർഷകൻ ഒരു നാൾ ഉണരും മുൻപേ വിത്തു മുള പൊട്ടി വിരിയുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ നിശബ്ദ സാന്നിധ്യവും അസ്തിത്വവും. അവഗണിക്കപ്പെടാവുന്നതും ലോലമെന്ന് തോന്നാവുന്നതുമായ ഒരു ചെറുവിത്തുപോലെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വേരുപിടിക്കുകയും മുളയെടുക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തരുന്ന സൂക്ഷ്മദൃഷ്ടിയുള്ളവർക്കാണ് ദൈവരാജ്യത്തിന്റെ നാമ്പ് അല്ലെങ്കിൽ തളിരു തിരിച്ചറിയാനാകുന്നത്. അവർക്കത് കാണാൻ കഴിവുണ്ടാകുന്നു. ദൈവരാജ്യത്തിന്റെ സന്തോഷം നശിപ്പിച്ചു കളയാൻ കളകൾ ചുറ്റും മുളയെടുക്കുന്നു. എന്നാൽ കളയിൽ നിന്നും വിളയെ വേർതിരിച്ചറിയാനും കളകൾ നശിപ്പിച്ചു കളയാനുമുള്ള ദീർഘദൃഷ്ടിയും കരുത്തുമുണ്ടാകുന്നത് ദൈവാത്മാവിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്കാണ്.
ക്രിസ്തുവിലും സുവിശേഷത്തിലുമുള്ള പ്രത്യാശയാണ് സ്വർഗാരോഹണത്തെ മനസ്സു തുറന്ന് ധ്യാനിക്കാൻ നമ്മെ ക്ഷണിക്കുന്നതും നമ്മെ സഹായിക്കുന്നതും. അവിടുന്ന് വിദൂരസ്ഥനായി നമുക്ക് തോന്നാമെങ്കിലും സ്വർഗാരോഹണം ജീവിതത്തിൽ പ്രത്യാശയുടെ ചക്രവാളങ്ങൾ നമുക്ക് തുറന്നു തരികയാണ്. നമ്മുടെ മാനുഷികതയെ സ്വർഗോന്മുഖമാക്കുന്നത് ക്രിസ്തുവും അവിടുത്തെ സ്വർഗാരോഹണവുമാണ്. അവിടുത്തെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ശ്രീകോവിലിലേക്ക്, സ്വർഗത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വഴി നമുക്ക് ഓരോരുത്തർക്കും സ്വച്ഛന്ദം പ്രവേശിക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. തൻ്റെ സ്വയാർപ്പണത്തിലൂടെ നവീനവും സജീവവുമായൊരു പാതയാണ് ക്രിസ്തു നമുക്കായി തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് കാലാന്ത്യത്തോളം മാനവീകതയുടെ നൂതനവും രക്ഷിതവുമായ ജീവിതസാക്ഷികളും സംവേദകരുമായിട്ട് മുന്നേറാം.
ക്രിസ്തു പ്രബോധിപ്പിച്ച വിത്താകുന്ന ദൈവരാജ്യത്തിലും അവിടുത്തെ പുനരുത്ഥാന രഹസ്യത്തിലുമുള്ള ആത്മവിശ്വാസത്താൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരസ്പരമുള്ള ആശയവിനിമയ രീതികളെ ക്രമീകരിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലും തലത്തിലുമുള്ള ആശയവിനിമയങ്ങൾക്കും പ്രേരകശക്തിയാകേണ്ടത് ആത്മവിശ്വാസമാണ്. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിത കഥയിൽ സുവിശേഷ സന്ദേശവും സുവിശേഷ സന്തോഷവും ഉൾച്ചേർത്ത് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുമെന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം.
അതിനാൽ നമുക്ക് പറയാം, അനുദിന ജീവിതത്തിലും ജീവചരിത്രത്തിലും ദൈവം എത്രത്തോളം സന്നിഹിതനാണെന്നും അവിടുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്നത് തങ്ങളെ തന്നെ ദൈവാരൂപിയുടെ പ്രേരണകൾക്ക് വിശ്വാസത്തിൽ സമർപ്പിക്കുന്നവർക്കാണ്. അവർ ക്ഷമയോടെ രക്ഷാകര ചരിത്രത്തിൽ പങ്കുചേരുന്നു. രക്ഷയുടെ ചരിത്രം നെയ്തെടുക്കുന്നത് പ്രത്യാശയാണ്. എന്നാൽ ഓർക്കുക, നെയ്ത്തുകാരൻ മറ്റാരുമല്ല, ആശ്വാസദാതാവായ പരിശുദ്ധാത്മാവാണ്. പുണ്യങ്ങളിലേറ്റവും വിനീതമാണ് പ്രത്യാശ. കാരണം ദിനംതോറുമുള്ള ജീവിത വ്യഗ്രതകൾക്കിടയിൽ അത് ഒളിഞ്ഞുകിടക്കുകയാണ്. ഒരു മാവിനെ പുളിപ്പിക്കുന്ന പുളിമാവ് പോലെയാണത്. പ്രത്യാശ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഓർക്കുക, അത് സജീവമാണ്. പുളിമാവ് സജീവമെന്ന പോലെ മനുഷ്യജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശ സജീവമാണ്.
ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിന്റെ പ്രതീകങ്ങളും മനുഷ്യർക്ക് മാതൃകകളുമായി തീർന്ന പുണ്യാത്മാക്കളുടെ ജീവിതങ്ങൾ സുവിശേഷത്തിന്റെ വൈവിധ്യമാർന്ന പകർപ്പുകളാണ്. അതുപോലെ നമ്മുടെ അനുദിന ജീവിത പ്രത്യാശയെ സുവിശേഷം പരിപോഷിപ്പിക്കട്ടെ. മനുഷ്യഹൃദയങ്ങളിൽ ദൈവരാജ്യത്തിന്റെ അഭിനിവേശം ഇന്നും വിതയ്ക്കുന്നത് ദൈവാത്മാവാണ്. ലോകത്തിന് അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങൾക്കിടയിലും ചുറ്റും പടരുന്ന തിന്മയുടെ ഇരുട്ടിലും നമ്മുടെ അനുദിന ആശയവിനിമയ രീതികളിലും പ്രവൃത്തികളിലും ആത്മവിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും നവമായ പാതകൾ തെളിയിക്കുന്ന ചെറുദീപങ്ങളാകാനുള്ള ചൈതന്യം പരിശുദ്ധാത്മാവ് തെളിയിക്കട്ടെ. ഈ ഗാനം ആലപിച്ചത് ജീസസ് യൂത്തിന്റെ റെക്സ് ബാൻഡാണ്. രചന ഫാദർ തദേവു സരവിന്ദത്ത്, സംഗീതം ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ, CMI. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് 2017 ആണ്ടിലെ ലോക മാധ്യമ ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് നൽകിയ ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.